Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരി തരാക
ഈ പ്രക്ഷേപണത്തിൽ നാം 85-ാം സങ്കീർത്തനത്തിന്റെ പഠനം ആരംഭിക്കുകയാണ്. സാഹിത്യ രൂപത്തിൽ ഇതൊരു വിലാപഗീതമാണ്, വിലാപ സങ്കീർത്തനമാണ്. ഒപ്പം ഇതിനെ ഒരു സമൂഹ വിലാപമായിട്ടാണ് നിരൂപകന്മാർ തരംതിരിച്ചിരിക്കുന്നത്. വിലാപത്തിന്റെ സാഹചര്യം വിപ്രവാസമാണ്. അപ്പോൾ വിപ്രവാസം എന്താണെന്ന് ചോദിക്കാം. ക്രിസ്തുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ അനുഭവിച്ച അടിമത്വത്തിന്റെ ചരിത്രമാണിത്. ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ടൊരു ഗോത്രം അടിമകളാക്കപ്പെടുന്നതാണ് ഈ ചരിത്രം. ജൂദയ ഗോത്രത്തിൽപ്പെട്ടവരെയാണ് ബാബിലോണിയൻ രാജാവായ നെബുക്കദനേസർ അടിമകളാക്കിയത്. 60 വർഷക്കാലത്തിലേറെ നീണ്ടുനിന്ന ഈ വിപ്രവാസത്തിനു ശേഷം ജെറൂസലേമിലേക്കുള്ള ജനത്തിന്റെ തിരിച്ചുവരവാണ് നാം പഠിക്കുന്ന സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലവും പ്രതിപാദ്യ വിഷയവും. സങ്കീർത്തന പദങ്ങളുടെ പരിശോധനയിൽ ഇതൊരു വിലാപഗീതമാണെന്ന്, 85-ാം സങ്കീർത്തനം ഒരു വിലാപഗീതമാണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകും. വിപ്രവാസത്തിൽ നിന്നുമുള്ള ജനത്തിന്റെ തിരിച്ചുവരവിലാണ് ഈ വിലാപം എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ചോദിക്കാം, എന്തിനെക്കുറിച്ചാണ് ഈ വിലാപം? ഇത് മനസ്സിലാക്കാനായിട്ട് നിരൂപകന്മാർ സങ്കീർത്തനത്തെ 3 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്, 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. അങ്ങനെ ഈ സങ്കീർത്തനത്തിലേക്ക് തന്നെ, സങ്കീർത്തനത്തിന്റെ പദങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൺപത്തിയഞ്ചാം സങ്കീർത്തനത്തിന്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്കോ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളിലേക്കോ കടക്കും മുൻപ് ആദ്യം നമുക്കതിന്റെ പദങ്ങളൊന്ന് പരിചയപ്പെടാം. അങ്ങനെ സങ്കീർത്തനത്തിന്റെ സാഹിത്യ രൂപത്തിലേക്കും അതിന്റെ സ്വഭാവത്തിലേക്കും ആത്മീയ ഭാവത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. ഈ സങ്കീർത്തനത്തിൽ ആകെയുള്ളത് 13 പദങ്ങളാണ്. അവയെ നിരൂപകന്മാർ 3 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു, 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് 1 മുതൽ 3 വരെയുള്ള പദങ്ങൾ ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുന്നതാണ്. 2 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ജനങ്ങളുടെ ഞെരുക്കത്തിന്റെ വിവരണവും അവരുടെ മനസ്സിൽ ഉയരുന്ന അപേക്ഷയുമാണ് അല്ലെങ്കിൽ ആക്ഷേപങ്ങളുമാണ്. ഇനി 3:8-13 വരെയുള്ള വാക്യങ്ങളാണ് അല്ലെങ്കിൽ പദങ്ങളാണ് സങ്കീർത്തകൻ കുറിക്കുന്ന പ്രവചനാത്മകമായ രക്ഷയുടെ അരുളപ്പാടാണ് ഈ ഭാഗത്ത്. ഇനി നമുക്ക് ഈ 3 ഭാഗങ്ങളും ഒന്നൊന്നായി പരിശോധിച്ചുകൊണ്ട് 85-ാം സങ്കീർത്തനത്തിന്റെ ഉൾക്കാമ്പിലേക്ക്, അതിന്റെ വിലാപഭാവത്തിലേക്ക് കടക്കാൻ പരിശ്രമിക്കാം. കർത്താവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുന്ന ഘടനയുടെ ആദ്യ ഭാഗം 1 മുതൽ 3 വരെയുള്ള പദങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ട് 85-ാം സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് കടക്കാം.
കർത്താവേ, ദേശത്തോടങ്ങ് കരുണ കാണിച്ചു, യാക്കോബിന്റെ ഭാഗധേയം അവിടുന്ന് പുനർസ്ഥാപിച്ചു. അങ്ങയുടെ ജനത്തിന്റെ അകൃത്യമങ്ങ് മറന്നുകളഞ്ഞു, മായിച്ചു കളഞ്ഞു, അവരുടെ പാപങ്ങൾക്കവിടുന്ന് മാപ്പു നൽകി. അങ്ങയുടെ ക്രോധമെല്ലാം അങ്ങ് പിൻവലിച്ചു, തീക്ഷ്ണമായ കോപത്തിൽ നിന്നും അങ്ങ് പിന്മാറി, കോപത്തിൽ നിന്നും അങ്ങ് പിന്മാറി.
അങ്ങനെ വിപ്രവാസത്തിൽ നിന്നുമുള്ള തിരിച്ചുവരവിൽ ജനം കാണുന്നത് കർത്താവിന്റെ വലിയ രക്ഷാപ്രവർത്തനമാണ്. പിന്നെ സങ്കീർത്തന പദങ്ങളിൽ ഗായകൻ അനുസ്മരിക്കുന്നതും വിവരിക്കുന്നതും അതുതന്നെയാണ്. കർത്താവ് ഇസ്രായേലിന് വസിക്കാൻ കൊടുത്ത ദേശമാണ് വാഗ്ദത്ത ഭൂമി ജെറൂസലേം. എന്നാൽ പിന്നീട് തങ്ങളുടെ അവിശ്വസ്തത മൂലം ദൈവം അത് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. തന്റെ ജനം ഇതാ വീണ്ടും വിപ്രവാസത്തിലാകുന്നു, അടിമത്തത്തിലാകുന്നു. അങ്ങനെ ഇസ്രായേലിന് തങ്ങളുടെ ഭാഗധേയം നഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും അത് തിരിച്ചു ലഭിക്കുന്നു. അവിടുന്ന് അവരുടെ പാപങ്ങൾ പൊറുക്കുന്നു. അവിടുന്ന് തന്റെ കോപം അവരിൽ നിന്നും എടുത്തു മാറ്റുന്നു, മായ്ക്കുന്നു, മറച്ചു കളയുന്നു. ഇസ്രായേൽ വിപ്രവാസത്തിൽ നിന്നും തിരിച്ചു വരുന്നു. അങ്ങനെ തന്റെ ജനത്തിന് കർത്താവ് വീണ്ടും സ്വാതന്ത്ര്യവും ശ്രേയസ്സും സമാധാനവും നൽകി അനുഗ്രഹിക്കുന്നു. അവരെ അവിടുന്ന് പുനർപ്രതിഷ്ഠിക്കുന്നു, പുനർസ്ഥാപിക്കുന്നു.
കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, തന്റെ ജനത്തിനവിടുന്ന് സമാധാനം അരുളുന്നു. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷസമീപസ്ഥമാണ്. കർത്താവിന്റെ മഹത്വം നമ്മുടെ ദേശത്ത് കൊടികൊള്ളുന്നു, കൊടികൊള്ളുന്നു.
ഇനി സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച്, രണ്ടാം ഖണ്ഡത്തെക്കുറിച്ച് പറയുമ്പോൾ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വിപ്രവാസത്തിൽ ജനങ്ങൾക്ക് ഇസ്രായേലിയർക്കുണ്ടായ ഞെരുക്കത്തിന്റെ വിവരണങ്ങളാണ്. അതിനെ തുടർന്നുള്ള അപേക്ഷയുമാണ് എന്ന് മനസ്സിലാക്കാം.
ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ, അങ്ങെന്നേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ, തലമുറകളോളം അങ്ങേ കോപം നീണ്ടു നിൽക്കുമോ. അങ്ങയുടെ ജനമങ്ങിലാനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകില്ലയോ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് നിൻ രക്ഷ നൽകണമേ.
തീർച്ചയായും ഈ പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അറിയാം, പ്രയാസങ്ങളുടെയും ക്ലേശങ്ങളുടെയും വിവരണവും ദൈവിക കാരുണ്യത്തിനായുള്ള യാചനയുമാണിതെല്ലാം എന്ന്. വിപ്രവാസം അവസാനിച്ചെങ്കിലും ജനം നാട്ടിൽ തിരിച്ചെത്തിയിട്ടും അവിടെയും ഞെരുക്കങ്ങളാണ്, ക്ലേശങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, പരിത്യജിക്കരുതേ, കോപിക്കരുതേ, കർത്താവേ കൃപ കാണിക്കണമേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത്. പിന്നെയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ വിലാപം പിന്നെ ചോദ്യങ്ങളിലേക്ക് തിരിയുകയാണ്. കർത്താവിലുള്ള സന്തോഷത്തിനു വേണ്ടി സമൂഹം കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് ഇനിയും കോപിഷ്ഠനായിരിക്കുമോ, അങ്ങേ കോപം നീണ്ടു നിൽക്കുമോ, കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് നവജീവൻ ഇനിയും നൽകില്ലയോ എന്നെല്ലാം നാം പ്രാർത്ഥനകൾ ചോദ്യങ്ങളായി പരിണമിക്കുന്നത് ശ്രവിക്കുമ്പോൾ കർത്താവിലുള്ള സന്തോഷത്തിനു വേണ്ടി സമൂഹം കാത്തിരിക്കുകയാണ്, ജനം കാത്തിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ നന്മയ്ക്കും രക്ഷയ്ക്കും യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജനം ദാഹിക്കുന്നുണ്ട് എന്ന് ഈ സങ്കീർത്തന പദങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കണം.
കാരുണ്യവും വിശ്വസ്തതയും ശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കുന്നു, നീതി ആകാശത്തു നിന്ന് ഭൂമിയെ
85-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് നാം കടക്കുമ്പോൾ 8 മുതൽ 13 വരെയുള്ള പദങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ സങ്കീർത്തകന്റെ രക്ഷയുടെ അരുളപ്പാടാണെന്ന് പറയാം. അതായത് പ്രാർത്ഥിക്കുന്ന ജനം കർത്താവിന്റെ ഉത്തരത്തിനായിട്ട് പാർത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ ശ്രവിക്കും, അവിടുന്നു തന്റെ ജനത്തിന് സമാധാനമരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന വിശുദ്ധർക്കവിടുന്നു സമാധാനം നൽകും. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്, മഹത്വം നമ്മുടെ ദേശത്തു കുടികൊള്ളും. കാരുണ്യവും വിശ്വസ്തതയും നമ്മെ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും, നീതി ആകാശത്തുനിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ദേശം സമൃദ്ധമായി വിളയെടുക്കും. നീതി അവിടുത്തെ മുൻപേ പോയി അവിടുത്തേക്ക് വഴിയൊരുക്കും. ദൈവം തന്റെ ജനത്തിന് നൽകുന്ന പ്രത്യാശയുടെ വാഗ്ദാനങ്ങളും ജീവിത പ്രതിസന്ധികൾക്ക് നൽകുന്ന ഉത്തരവുമാണ് ഇവയെന്ന് മനസ്സിലാക്കാം. ഈ ഉത്തരം പ്രവാചകന്റെ അരുളപ്പാടായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ പതിവുള്ള പ്രവാചക ശൈലിയല്ല ഉത്തമ പുരുഷനല്ല സംസാരിക്കുന്നത്, മറിച്ച് പ്രഥമ പുരുഷനാണ്, ഞാൻ, നമ്മുടെ എന്നിങ്ങനെയാണ് പ്രയോഗം. അതിന് കാരണം പ്രവാചകന്റെ വാക്കുകളാണ്, പ്രവചനവാക്യങ്ങളാണ്. പ്രവാചകൻ പറയുന്നു, ഇതാ കർത്താവിന്റെ സഹായം സമീപസ്ഥമാണ്, കർത്താവിന്റെ മഹത്വം ദേശത്തു വസിക്കും, അവിടുന്ന് ഭൂമിക്ക് വിള നൽകും എന്നെല്ലാം. വിപ്രവാസകാലത്ത് കർത്താവിന്റെ തേജസ്സാർന്ന സാന്നിധ്യം ഇസ്രായേലിൽ നിന്നും മാറിപ്പോയിരുന്നു. എന്നാലിതാ വിപ്രവാസത്തിന് ശേഷം ജനം കർത്താവിന്റെ മഹത്വം തങ്ങളിലേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ കാത്തിരിക്കുകയാണ്. ദൈവിക സാന്നിധ്യത്തിന്റെ പ്രകാശമാണിത്. രക്ഷാകര ശക്തികളായ നന്മയും വിശ്വസ്തതയും നീതിയും സമാധാനവും ഇതാ പ്രത്യക്ഷപ്പെടുന്നു. പഴയ നിയമത്തിലെ രക്ഷയെപ്പറ്റിയുള്ള സജീവ വിവരണ ശൈലിയാണിത്. അനുഗ്രഹങ്ങൾ കൊണ്ട് ഭൂമി നിറയുന്നു, ഭൂമിക്ക് വിളസമൃദ്ധി ലഭിക്കുന്നു, കർത്താവിന്റെ നീതി നമുക്ക് മുന്നേ നടന്നു നീങ്ങുന്നു. അങ്ങനെ ദൈവത്തിന്റെ കാലടികളിൽ നിന്നും രക്ഷ മുളച്ചു വരുന്നു, മുളച്ചു പൊങ്ങുന്നു എന്ന്.
നമ്മുടെ ദേശത്ത് സമൃദ്ധമായി വിള നൽകുന്നു, നീതി അവിടുത്തെ മുൻപേ നടന്ന് വഴിയൊരുക്കുന്നു. കർത്താവിന്റെ രക്ഷ മഞ്ഞിൽ ആകതമാകുന്നു.
85-ാം സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഈ സങ്കീർത്തനം ആലപിച്ചത് പ്രിൻസിയും സംഘവുമാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ജീവിത ക്ലേശങ്ങളിൽ ദൈവത്തിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്ന 85-ാം സങ്കീർത്തനത്തിന്റെ പഠനം വീണ്ടും അടുത്തയാഴ്ചയിൽ.